ഓം ശാന്തി. 12/2/2025 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, നിങ്ങൾ വളരെ വലിയ വജ്രവ്യാപാരികളാണ്. നിങ്ങൾ അവിനാശി ജ്ഞാനരത്നങ്ങളാകുന്ന ആഭരണങ്ങൾ നൽകി എല്ലാവരെയും ധനവാന്മാരാക്കി മാറ്റണം. ചോദ്യം: തന്റെ ജീവിതത്തെ വജ്രസമാനമാക്കി മാറ്റുന്നതിനായി ഏത് കാര്യത്തിലാണ് വളരെ വളരെ ശ്രദ്ധ നൽകേണ്ടത്? ഉത്തരം: സംഘത്തിന്റെ. കുട്ടികൾ നന്നായി മഴ പെയ്യിക്കുന്നവരുമായി വേണം കൂട്ടുകൂടാൻ. മഴ പെയ്യിക്കാത്തത് ആരാണോ അവരുമായി കൂട്ടുകൂടിയിട്ട് എന്ത് പ്രയോജനമാണ് ഉള്ളത്? സംഘദോഷം വളരെയധികം ബാധിക്കുന്നുണ്ട്. ചിലർ ചിലരുടെ സംഘത്താൽ വജ്രസമാനമാകുന്നു, പിന്നെ ചിലർ ചിലരുടെ സംഘത്താൽ കല്ലായി മാറുന്നു. ആരാണോ ജ്ഞാനവാനായിട്ടുള്ളത് അവർ തീർച്ചയായും തനിക്ക് സമാനമാക്കി മാറ്റും, സംഘത്തിൽ നിന്ന് സ്വയത്തെ രക്ഷിക്കും. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികൾക്ക് മുഴുവൻ സൃഷ്ടിയും മുഴുവൻ ഡ്രാമയും നല്ല രീതിയിൽ ബുദ്ധിയിൽ ഓർമ്മയുണ്ട്. വ്യത്യാസവും ബുദ്ധിയിലുണ്ട്. ഇതെല്ലാം ബുദ്ധിയിൽ പക്കായാക്കി വെക്കണം. അതായത്, സത്യുഗത്തിൽ എല്ലാവരും ശ്രേഷ്ഠാചാരിയും നിർവികാരിയും പാവനവും ഒപ്പം ധനവാനുമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ലോകം ഭ്രഷ്ടാചാരിയും വികാരിയും പതിതവും ഒപ്പം ദരിദ്രവുമാണ്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ സംഗമയുഗത്തിലാണ്. നിങ്ങൾ മറുകരയിലേക്ക് പോവുകയാണ്. എങ്ങനെയാണോ സാഗരത്തിന്റെയും നദിയുടെയും മിലനം നടക്കുന്നത്, അതിനെ സംഗമം എന്നാണ് വിളിക്കുന്നത്. ഒരു ഭാഗത്ത് മധുരമായ വെള്ളവും മറുഭാഗത്ത് ഉപ്പുവെള്ളവുമായിരിക്കും. ഇപ്പോൾ ഇതും സംഗമമാണ്. നിങ്ങൾക്കറിയാം, സത്യയുഗത്തിൽ ലക്ഷ്മി നാരായണന്മാരുടെ രാജ്യമുണ്ടായിരുന്നു. പിന്നീട് ചക്രം കറങ്ങി ഇങ്ങനെയായി. ഇപ്പോൾ സംഗമമാണ്. കലിയുഗത്തിന്റെ അന്ത്യത്തിൽ എല്ലാവരും ദുഃഖികളാണ്. ഇതിനെ കാടെന്നാണ് വിളിക്കുന്നത്. സത്യയുഗത്തെ പൂന്തോട്ടമെന്നാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ മുള്ളിൽ നിന്നും പുഷ്പമായി മാറുകയാണ്. ഈ സ്മൃതി നിങ്ങൾ കുട്ടികൾക്ക് ഉണ്ടായിരിക്കണം. നമ്മൾ പരിധിയില്ലാത്ത ബാബയിൽ നിന്നും സമ്പത്ത് എടുക്കുകയാണ്. ഇത് ബുദ്ധിയിൽ ഓർമ്മ വയ്ക്കണം. 84 ജന്മങ്ങളുടെ കഥ തികച്ചും സാധാരണമാണ്. മനസ്സിലാക്കുന്നുണ്ട്, ഇപ്പോൾ 84 ജന്മങ്ങൾ പൂർത്തിയായി. നിങ്ങൾ കുട്ടികളുടെ ബുദ്ധി തിരിച്ചറിയുന്നുണ്ട്. നമ്മളിപ്പോൾ സത്യുഗി പൂന്തോട്ടത്തിലേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ നമ്മുടെ ജന്മം ഈ മൃത്യുലോകത്ത് ഉണ്ടാകില്ല. നമ്മുടെ ജന്മം അമരലോകത്താണുണ്ടാവുക. ശിവബാബയെ അമരനാഥൻ എന്നും വിളിക്കുന്നുണ്ട്. ബാബ നമ്മെ അമരകഥ കേൾപ്പിക്കുകയാണ്. അവിടെ നമ്മൾ ശരീരത്തിലിരുന്നു കൊണ്ടും അമരന്മാരായിരിക്കും. സന്തോഷമായി തന്റെ സമയമാകുമ്പോൾ ശരീരം ഉപേക്ഷിക്കും. അതിനെ മൃത്യുലോകം എന്ന് പറയാൻ സാധിക്കില്ല. നിങ്ങൾ ആർക്ക് മനസ്സിലാക്കിക്കൊടുത്താലും അവർ മനസ്സിലാക്കും. തീർച്ചയായും ഇവരിൽ മുഴുവൻ ജ്ഞാനവും ഉണ്ട്. സൃഷ്ടിയുടെ ആദിയും അന്ത്യവും ഉണ്ടല്ലോ. ചെറിയ കുട്ടിയും യുവാവും വൃദ്ധനുമാകുന്നു, പിന്നീടാണ് മരണം സംഭവിക്കുന്നത്. വീണ്ടും കുട്ടിയായി മാറും. സൃഷ്ടിയും ആദ്യം പുതിയതായിരിക്കും, പിന്നീട് കാൽഭാഗം പഴയതാകും, പകുതി പഴയതാകും, അതിനുശേഷം പൂർണമായും പഴയതാകും, വീണ്ടും പുതിയതാകും. ഈ മുഴുവൻ കാര്യങ്ങളും മറ്റാർക്കും പരസ്പരം കേൾപ്പിക്കാൻ സാധിക്കില്ല. ഇങ്ങനെയൊരു ചർച്ച ആർക്കും നടത്താൻ കഴിയില്ല. നിങ്ങൾ ബ്രാഹ്മണർക്കല്ലാതെ മറ്റാർക്കും ആത്മീയ ജ്ഞാനം ലഭിക്കുക സാധ്യമല്ല. ബ്രാഹ്മണ വർണ്ണത്തിൽ വരുമ്പോഴാണ് കേൾക്കുന്നത്. ബ്രാഹ്മണർക്ക് മാത്രമേ അറിയൂ. ബ്രാഹ്മണരും നമ്പർ വൈസാണ്. ചിലർക്ക് നല്ല രീതിയിൽ കേൾപ്പിക്കാൻ കഴിയും, ചിലർക്ക് കഴിയില്ല. അതിനാൽ അവർക്കൊന്നും ലഭിക്കുന്നില്ല. വജ്രവ്യാപാരികളെ നോക്കൂ, അവരിൽ ചിലരുടെ പക്കൽ കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ ഉണ്ടാകും. ചിലരുടെ പക്കലാണെങ്കിൽ 10,000 രൂപയുടെ സാധനം പോലും ഉണ്ടാകില്ല. നിങ്ങളിലും ഇങ്ങനെയാണ്. നോക്കൂ, ഇത് ജനകനാണ്. ഇവർ വളരെ നല്ല വജ്രവ്യാപാരിയാണ്. ഇവരുടെ പക്കൽ മൂല്യമുള്ള രത്നങ്ങളുണ്ട്. ആർക്കെങ്കിലും നൽകി നല്ല ധനവാനാക്കി മാറ്റാൻ സാധിക്കും. ചിലർ ചെറിയ വജ്രവ്യാപാരിയായിരിക്കും, അധികം നൽകാൻ സാധിക്കില്ല. അതിനാൽ അവരുടെ പദവിയും കുറവായിരിക്കും. നിങ്ങളെല്ലാവരും രത്നവ്യാപാരികളാണ്. ഈ അവിനാശിയായ ജ്ഞാനരത്നങ്ങളാണ് ആഭരണങ്ങൾ. ആരുടെ പക്കലാണോ നല്ല രത്നമുള്ളത്, അവർ ധനവാനാകും, മറ്റുള്ളവരെയും ആക്കി മാറ്റും. എല്ലാവരും നല്ല വജ്രവ്യാപാരികളായിരിക്കും എന്നല്ല. നല്ല നല്ല വജ്രവ്യാപാരികളെ വലിയ വലിയ സെന്ററുകളിലേക്ക് അയക്കും. വലിയ ആളുകൾക്ക് നല്ല വജ്രങ്ങളാണ് നൽകാറുള്ളത്. വലിയ വലിയ കടകളിൽ പ്രഗത്ഭരാണ് ഉണ്ടാവുക. ബാബയെയും രത്നാകരൻ, കച്ചവടക്കാരൻ എന്നെല്ലാം വിളിക്കാറുണ്ട്. രത്നങ്ങളുടെ കച്ചവടം നടത്തുന്നു. ഒപ്പം ഇന്ദ്രജാലവുമുണ്ട്. എന്തെന്നാൽ ബാബയുടെ പക്കലെ ദിവ്യദൃഷ്ടിയുടെ ചാവിയുള്ളൂ. ആരെങ്കിലും തീവ്ര ഭക്തി ചെയ്താൽ അവർക്ക് സാക്ഷാത്കാരം ലഭിക്കുന്നു. ഇവിടെ ആ കാര്യമില്ല. ഇവിടെ അനായാസമായി വീട്ടിലിരിക്കെ തന്നെ അനേകം പേർക്ക് സാക്ഷാത്കാരം ഉണ്ടാകുന്നു. ദിനം പ്രതിദിനം സഹജമായി മാറും. പലർക്കും ബ്രഹ്മാവിന്റെയും കൃഷ്ണന്റെയും സാക്ഷാത്കാരം ഉണ്ടായിട്ടുണ്ട്. അവരോട് പറയും, ബ്രഹ്മാവിന്റെ അടുത്തേക്ക് പോകൂ. അവരുടെ അടുത്തു പോയി രാജകുമാരനാകുന്നതിനുള്ള പഠിപ്പ് പഠിക്കൂ. പവിത്രമായ ഈ രാജകുമാരനും രാജകുമാരിയും വരാറില്ലേ? രാജകുമാരനെ പവിത്രം എന്ന് പറയാം. പവിത്രമായല്ലേ ജന്മമുണ്ടാകുന്നത്. പതീതരെ ഭ്രഷ്ടാചാരി എന്നാണ് വിളിക്കുന്നത്. പതീതത്തിൽ നിന്നും പാവനമായി മാറണം. ഇത് ബുദ്ധിയിൽ ഉണ്ടാവണം. ആർക്ക് വേണമെങ്കിലും മനസ്സിലാക്കി കൊടുക്കാനും സാധിക്കും. മനുഷ്യർ മനസ്സിലാക്കുന്നുണ്ട്, ഇവർ വളരെ വിവേകശാലികളാണ്. പറയൂ, ഞങ്ങളുടെ പക്കൽ ശാസ്ത്രങ്ങളുടെ ജ്ഞാനമൊന്നുമില്ല. ഇത് ആത്മീയ ജ്ഞാനമാണ്. ഇത് ആത്മീയ അച്ഛൻ മനസ്സിലാക്കി തരുന്നതാണ്. ഇതാണ് ത്രിമൂർത്തി ബ്രഹ്മ വിഷ്ണു ശങ്കരന്മാർ. ഇതും രചനയാണ്. രചയിതാവ് ഒരേ ഒരു ബാബയാണ്. ബാക്കിയുള്ളത് പരിധിയുള്ള രചയിതാവാണ്. ഇത് പരിധിയില്ലാത്ത ബാബയാണ്, പരിധിയില്ലാത്ത രചയിതാവാണ്. ബാബയിരുന്ന് പഠിപ്പിക്കുന്നു, പരിശ്രമിക്കണം. ബാബ പുഷ്പമാക്കി മാറ്റുന്നു. നിങ്ങൾ ഈശ്വരീയ കുലത്തിലേതാണ്. നിങ്ങളെ ബാബ പവിത്രമാക്കി മാറ്റുകയാണ്. അഥവാ പിന്നീട് അപവിത്രമായി മാറിയാൽ കുലകളങ്കിതരായി മാറും. ബാബയ്ക്ക് അറിയാമല്ലോ. പിന്നീട് ധർമ്മരാജനിലൂടെ ഒരുപാട് ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും. ബാബയോടൊപ്പം ധർമ്മരാജനുമുണ്ട്. ധർമ്മരാജന്റെ ഡ്യൂട്ടി ഇപ്പോഴാണ് പൂർത്തിയാവുന്നത്. സത്യയുഗത്തിൽ ഉണ്ടാവുകയില്ല. പിന്നീട് ദ്വാപരം മുതലാണ് ആരംഭിക്കുന്നത്. ബാബയിരുന്ന് കർമ്മം, അകർമ്മം, വികർമ്മം എന്നിവയുടെ ഗതി മനസ്സിലാക്കി തരികയാണ്. ഇവർ മുൻ ജന്മത്തിൽ ഇങ്ങനെയുള്ള കർമ്മം ചെയ്തിട്ടുണ്ടാകും, അതിനാലാണ് ഇതെല്ലാം അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് പറയാറില്ലേ? സത്യയുഗത്തിൽ ഇങ്ങനെ പറയില്ല. മോശമായ കർമ്മങ്ങളുടെ പേരുപോലും അവിടെയില്ല. ഇവിടെ മോശമായതും നല്ലതും രണ്ടുമുണ്ട്. സുഖം, ദുഃഖം ഇവ രണ്ടുമുണ്ട്. അതിൽ സുഖം വളരെ കുറവാണ്. പിന്നീട് അവിടെ ദുഃഖത്തിന്റെ പേരുപോലും ഉണ്ടാകില്ല. സത്യയുഗത്തിൽ ദുഃഖം എവിടെ നിന്ന് വരാനാണ്? നിങ്ങൾ ബാബയിൽ നിന്ന് പുതിയ ലോകത്തിന്റെ സമ്പത്ത് നേടുകയാണ്. ബാബ ദുഃഖഹർത്താവും സുഖകർത്താവുമാണ്. ദുഃഖം എപ്പോഴാണ് ആരംഭിക്കുന്നത് എന്നതും നിങ്ങൾക്കറിയാം. ശാസ്ത്രങ്ങളിൽ കൽപ്പത്തിന്റെ ആയുസ് വലിച്ചു നീട്ടി. നിങ്ങൾക്കറിയാം, ഇപ്പോൾ പകുതി കൽപ്പത്തിലേക്ക് നമ്മുടെ ദുഃഖം ഇല്ലാതാകും. അതോടൊപ്പം നമ്മൾ സുഖം നേടുകയും ചെയ്യും. ഈ സൃഷ്ടിചക്രം എങ്ങനെയാണ് കറങ്ങുന്നത് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നത് വളരെ സഹജമാണ്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെയല്ലാതെ മറ്റാരുടെയും ബുദ്ധിയിൽ ഇരിക്കുക സാധ്യമല്ല. ലക്ഷക്കണക്കിന് വർഷം എന്ന് പറയുന്നതിനാൽ എല്ലാ കാര്യങ്ങളും ബുദ്ധിയിൽ നിന്ന് മാഞ്ഞുപോകുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ചക്രം 5000 വർഷത്തിന്റേതാണ് എന്നറിയാം. സൂര്യവംശി ചന്ദ്രവംശി രാജ്യം ഉണ്ടായിരുന്നു എന്നത് ഇന്നലത്തെ കാര്യമാണ്. ബ്രാഹ്മണരുടെ പകൽ എന്ന് പറയാറുണ്ട്, എന്നാൽ ശിവബാബയുടെ പകൽ എന്ന് പറയാറില്ല. ബ്രാഹ്മണരുടെ പകലും പിന്നീട് ബ്രാഹ്മണരുടെ രാത്രിയും. ബ്രാഹ്മണർ പിന്നീട് ഭക്തിമാർഗത്തിലേക്കും പോകുന്നു. ഇപ്പോൾ സംഗമമാണ്, രാത്രിയുമല്ല പകലുമല്ല. നിങ്ങൾക്കറിയാം, നമ്മൾ ബ്രാഹ്മണർ പിന്നീട് ദേവതയാകും. അതിനുശേഷം ത്രേതായുഗത്തിൽ ക്ഷത്രിയരാകും. ഇത് ബുദ്ധിയിൽ പക്കായായി ഓർമ്മിക്കൂ. ഈ കാര്യങ്ങൾ മറ്റാർക്കും അറിയില്ല. അവർ പറയും, ശാസ്ത്രങ്ങളിൽ ഇത്രയും ആയുസ് എഴുതിയിട്ടുണ്ട്, പിന്നെ നിങ്ങൾ ഈ കണക്ക് എവിടെ നിന്ന് കൊണ്ടുവന്നതാണ്? ഈ അനാദിയായ ഡ്രാമ ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതുമാണ്. ഇതാർക്കും അറിയില്ല. നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിലുണ്ട് പകുതി കൽപ്പം സത്യത്രേതായ യുഗമാണ്. പിന്നീട് പകുതി മുതലാണ് ഭക്തി ആരംഭിക്കുന്നത്. അത് ത്രേതായും ദ്വാപരവും തമ്മിലുള്ള സംഗമമാണ്. ദ്വാപരത്തിലും ഈ ശാസ്ത്രങ്ങൾ പതുക്കെ പതുക്കെയാണ് നിർമ്മിക്കുന്നത്. ഭക്തിമാർഗത്തിലെ സാമഗ്രികൾ വളരെ നീണ്ടതാണ്. വൃക്ഷം എത്ര വലുതും നീളമുള്ളതുമാണോ അതുപോലെ. ഇതിന്റെ ബീജമാണ് ബാബ. ഇത് തലതിരിഞ്ഞ വൃക്ഷമാണ്. ആദ്യമാദ്യം ആദി സനാതന ദേവീദേവതാ ധർമ്മമാണ്. ബാബ കേൾപ്പിക്കുന്ന ഈ കാര്യങ്ങൾ വളരെ പുതിയതാണ്. ഈ ദേവീദേവതാ ധർമ്മത്തിന്റെ സ്ഥാപകനെ ആർക്കും അറിയില്ല. കൃഷ്ണൻ കുട്ടിയാണ്. ജ്ഞാനം കേൾപ്പിക്കുന്നത് ബാബയാണ്. എന്നാൽ അച്ഛന്റെ പേര് മാറ്റി പകരം മകന്റെ പേര് വെച്ചു. കൃഷ്ണന്റെ ചരിത്രമെല്ലാം കാണിക്കുന്നുണ്ട്. ബാബ പറയുന്നു, ലീല കൃഷ്ണന്റേതല്ല. അല്ലയോ പ്രഭു, അങ്ങയുടെ ലീല അപരമപാരമാണ് എന്ന് പാടാറുണ്ട്. ലീല ഒരാളുടേതാണ്. ശിവബാബയുടെ മഹിമ വളരെ വേറിട്ടതാണ്. ബാബ സദാ പാവനനാണ്. എന്നാൽ ബാബയ്ക്ക് പാവനമായ ശരീരത്തിൽ വരാൻ സാധിക്കില്ല. ബാബയെ വിളിക്കുന്നത് തന്നെ വന്ന പതീത ലോകത്തെ പാവനമാക്കൂ എന്ന് പറഞ്ഞാണ്. അതിനാൽ ബാബ പറയുന്നു, എനിക്കും പതീത ലോകത്തിൽ വരേണ്ടി വരുന്നു. ഇവരുടെ വളരെയധികം ജന്മങ്ങളുടെ അന്തിമ ജന്മത്തിലാണ് വന്ന് പ്രവേശിക്കുന്നത്. ബാബ പറയുന്നു, അതിനാൽ മുഖ്യ കാര്യം അല്ലാഹുവിനെ ഓർമ്മിക്കൂ, ബാക്കിയുള്ളതെല്ലാം നിത്യവൃത്തിയാണ്. എല്ലാവർക്കും ധാരണ ചെയ്യാൻ സാധിക്കില്ല. ആർക്ക് ധാരണ ചെയ്യാൻ സാധിക്കുമോ അവർക്കാണ് മനസ്സിലാക്കി തരുന്നത്. ബാക്കി പറയുന്നത് മന്മനാഭവ എന്നാണ്. ബുദ്ധി നമ്പർ വൈസ് ആയിരിക്കുമല്ലോ. മേഘങ്ങളിൽ ചിലത് നന്നായി മഴ പെയ്യ്ക്കും, ചിലത് അല്പം പെയ്ച്ച് തിരികെ പോകും. നിങ്ങളും മേഘങ്ങളല്ലേ? ചിലർ തീർത്തും വർഷിക്കുന്നതേയില്ല. ജ്ഞാനത്തെ ആകർഷിക്കാനുള്ള ശക്തിയില്ല. മമ്മയും ബാബയും വളരെ നല്ല മേഘങ്ങളല്ലേ? ആരാണോ നന്നായി മഴ പെയ്യ്ക്കുന്നത് അവരുമായി വേണം കുട്ടികൾ കൂട്ടുകൂടാൻ. മഴ പെയ്യ്ക്കാത്തവരുമായി കൂട്ടുകൂടിയാൽ എന്തുണ്ടാകും? സംഘദോഷവും വളരെയധികം ബാധിക്കുന്നുണ്ട്. ചിലർ ചിലരുടെ സംഘത്താൽ വജ്രമായി മാറുന്നു, എന്നാൽ ചിലർ ചിലരുടെ സംഘത്താൽ കല്ലായി മാറുന്നു. നല്ലവരെ പിന്തുടരണം. ജ്ഞാനവാനായവർ തനിക്ക് സമാനം പുഷ്പമാക്കി മാറ്റും. സത്യമായ ബാബയിൽ നിന്നും ജ്ഞാനവാനും യോഗിയുമായ കുട്ടികളുടെ സംഘത്തിൽ ഇരിക്കണം. ഞങ്ങൾ ഇന്നയാളുടെ വാല് പിടിച്ച് അക്കരയെത്തും എന്ന് കരുതരുത്. ഇങ്ങനെ ഒരുപാട് പേർ പറയുന്നുണ്ട്, പക്ഷേ ഇവിടെ ആ കാര്യമില്ല. എന്താ വിദ്യാർത്ഥികൾ ആരുടെയെങ്കിലും വാല് പിടിച്ചതുകൊണ്ട് പാസ്സാകുമോ? പഠിക്കണമല്ലോ. ബാബയും വന്ന് ജ്ഞാനമാണ് നൽകുന്നത്. എനിക്ക് ജ്ഞാനം നൽകണം എന്നത് ബാബയുടെ ബുദ്ധിയിലുണ്ട്. ഭക്തിമാർഗത്തിൽ എനിക്ക് പോയി ജ്ഞാനം നൽകണം എന്ന കാര്യം ബാബയുടെ ബുദ്ധിയിൽ ഉണ്ടാകില്ല. ഇതെല്ലാം ഡ്രാമയിൽ ഉള്ളതാണ്. ബാബ ഒന്നും ചെയ്യുന്നില്ല. ഡ്രാമയിൽ ദിവ്യദൃഷ്ടി ലഭിക്കാനുള്ള പാർട്ടുണ്ടെങ്കിൽ സാക്ഷാത്കാരം ഉണ്ടാകുന്നു. ബാബ പറയുന്നു, ഞാനിരുന്ന് സാക്ഷാത്കാരം ചെയ്യിക്കുകയാണ്, ഇങ്ങനെയല്ല. ഇതും ഡ്രാമയിൽ ഉള്ളതാണ്. അഥവാ ഏതെങ്കിലും ദേവിയുടെ സാക്ഷാത്കാരം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദേവിയല്ലല്ലോ ചെയ്യിക്കുന്നത്. പറയുന്നു, അല്ലയോ ഭഗവാനെ, ഞങ്ങൾക്ക് സാക്ഷാത്കാരം നൽകൂ. ബാബ പറയുന്നു, ഡ്രാമയിലുണ്ടെങ്കിൽ സംഭവിക്കും. ഞാനും ഡ്രാമയിൽ ബന്ധിതനാണ്. ബാബ പറയുന്നു, ഞാൻ ഈ സൃഷ്ടിയിൽ വന്നിരിക്കുന്നു. ഇവരുടെ മുഖത്തിലൂടെ ഞാൻ സംസാരിക്കുകയാണ്. ഇവരുടെ കണ്ണുകളിലൂടെ നിങ്ങളെ കാണുന്നുണ്ട്. അഥവാ ഈ ശരീരമില്ലെങ്കിൽ എങ്ങനെ കാണാൻ സാധിക്കും? പതീത ലോകത്തിൽ തന്നെയാണ് എനിക്ക് വരേണ്ടി വരുന്നത്. സ്വർഗത്തിൽ എന്നെ വിളിക്കുന്നില്ല. എന്നെ വിളിക്കുന്നത് സംഗമത്തിലാണ്. സംഗമയുഗത്തിൽ വന്ന് ശരീരം സ്വീകരിക്കുമ്പോഴാണ് കാണുന്നത്. നിരാകാര രൂപത്തിൽ ഒന്നും കാണാൻ സാധിക്കില്ല. കർമ്മേന്ദ്രിയങ്ങളില്ലാതെ ആത്മാവിനൊന്നും ചെയ്യാൻ കഴിയില്ല. ബാബ പറയുന്നു, ശരീരമില്ലാതെ എനിക്കെങ്ങനെ കാണാൻ സാധിക്കും? എങ്ങനെ സംസാരിക്കാൻ കഴിയും? ഈശ്വരൻ എല്ലാം കാണുന്നുണ്ട്, എല്ലാം ഭഗവാനാണ് ചെയ്യിക്കുന്നത് എന്ന് പറയുന്നത് അന്ധവിശ്വാസമാണ്. എങ്ങനെ കാണും? കർമ്മേന്ദ്രിയങ്ങൾ ലഭിക്കുമ്പോഴല്ലേ കാണാൻ കഴിയൂ. ബാബ പറയുന്നു, നല്ലതും മോശവുമായ കർമ്മങ്ങൾ ഡ്രാമയനുസരിച്ച് എല്ലാവരും ചെയ്യുന്നുണ്ട്. ഉള്ളതാണ്. ഇത്രയും കോടിക്കണക്കിന് മനുഷ്യരുടെ കണക്ക് എനിക്കിരുന്ന് എഴുതാൻ സാധിക്കുമോ? എനിക്ക് ശരീരമുള്ളപ്പോഴാണ് ഞാൻ എല്ലാം ചെയ്യുന്നത്. ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനും എന്ന് പറയുന്നത് അപ്പോഴാണ്. ഇല്ലെങ്കിൽ പറയാൻ പറ്റില്ല. ഞാൻ ഈ ദേഹത്തിൽ വരുമ്പോഴാണ് പാവനമാക്കുന്നത്. മുകളിൽ ആത്മാവെന്ത് ചെയ്യും? ശരീരത്തിലൂടെയല്ലേ പാർട്ട് അഭിനയിക്കുന്നത്? ഞാനും ഇവിടെ വന്ന് പാർട്ട് അഭിനയിക്കുകയാണ്. സത്യയുഗത്തിൽ എനിക്ക് പാർട്ടില്ല. പാർട്ടില്ലാതെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ആത്മാവിനെ വിളിക്കാറുണ്ട്, അതും ശരീരത്തിൽ വന്നല്ലേ സംസാരിക്കാറ്. കർമ്മേന്ദ്രിയങ്ങളില്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇതാണ് വിസ്താരത്തിലുള്ള അറിവ്. മുഖ്യ കാര്യം പറയാനുണ്ട്, ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കൂ. പരിധിയില്ലാത്ത ബാബ ഇത്രയും ശ്രേഷ്ഠനാണ്. ആ ബാബയിൽ നിന്ന് സമ്പത്ത് എപ്പോഴാണ് ലഭിക്കുക, ഇതാർക്കും അറിയില്ല. വന്ന് ദുഃഖം ഇല്ലാതാക്കൂ, സുഖം നൽകൂ എന്ന് പറയാറുണ്ട്. എന്നാൽ എപ്പോൾ? ഇതാർക്കും അറിയില്ല. നിങ്ങൾ കുട്ടികളിപ്പോൾ പുതിയ കാര്യങ്ങൾ കേൾക്കുകയാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ അമരരായി മാറുകയാണ്, അമരലോകത്തിലേക്ക് പോവുകയാണ്. നിങ്ങൾ അമരലോകത്തിലേക്ക് എത്ര തവണ പോയിട്ടുണ്ട്? അനേക തവണ. ഇതിനൊരിക്കലും അവസാനമുണ്ടാകില്ല. വളരെ പേർ ചോദിക്കുന്നു, എന്താ മോക്ഷം ലഭിക്കില്ലേ? പറയൂ, ഇല്ല. ഇത് അനാദിയായ അവിനാശി ഡ്രാമയാണ്. ഇതിനൊരിക്കലും വിനാശം സംഭവിക്കില്ല. ഈ ചക്രം അനാദിയായി കറങ്ങിക്കൊണ്ടിരിക്കും. ഈ സമയത്ത് നിങ്ങൾക്ക് സത്യമായ നാഥനെ അറിയാം. നിങ്ങൾ സന്യാസികളല്ലേ? എന്നാൽ ആ ഭിക്ഷാടകരല്ല. സന്യാസിമാരെയും ഭിക്ഷാടകർ എന്ന് പറയാറുണ്ട്. നിങ്ങൾ രാജ ഋഷികളാണ്, ഋഷിയെയും സന്യാസി എന്ന് പറയാറുണ്ട്. ഇപ്പോൾ വീണ്ടും ധനവാനാവുകയാണ്. ഭാരതം എത്ര സമ്പന്നമായിരുന്നു, ഇപ്പോൾ എത്രത്തോളം യാചകരായി മാറി. പരിധിയില്ലാത്ത ബാബ വന്ന് പരിധിയില്ലാത്ത സമ്പത്ത് നൽകുന്നു. ഗീതവുമുണ്ട്, ബാബ അങ്ങ് എന്ത് നൽകുന്നുവോ അതുപോലെ മറ്റാർക്കും നൽകാൻ സാധിക്കില്ല. അങ്ങ് ഞങ്ങളെ വിശ്വത്തിന്റെ അധികാരിയാക്കുന്നു, അത് ആരാലും തട്ടിയെടുക്കാൻ സാധിക്കില്ല. ഇങ്ങനെയുള്ള ഗീതങ്ങൾ ഉണ്ടാക്കുന്നവർ അർത്ഥം ചിന്തിക്കുന്നില്ല. നിങ്ങൾക്കറിയാം, അവിടെ വിഭജനം ഉണ്ടായിരിക്കില്ല. അവിടെ ആകാശം, ഭൂമി എല്ലാം നിങ്ങളുടേതായിരിക്കും. അതിനാൽ ഇത്രയും സന്തോഷം കുട്ടികൾക്ക് ഉണ്ടായിരിക്കണം. എപ്പോഴും മനസ്സിലാക്കണം, ശിവബാബയാണ് കേൾപ്പിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ബാബ ഒരിക്കലും അവധിയെടുക്കില്ല, ഒരിക്കലും അസുഖം വന്ന് മുടങ്ങില്ല. ശിവബാബയെയാണ് ഓർമ്മിക്കേണ്ടത്. ബാബയെയാണ് നിരഹങ്കാരി എന്ന് പറയുന്നത്. ഞാനത് ചെയ്യുന്നു, ഞാനിത് ചെയ്യുന്നു, ഈ അഹങ്കാരം ഉണ്ടാകരുത്. സേവനം ചെയ്യുക എന്നത് കടമയാണ്, ഇതിൽ അഹങ്കാരം വരരുത്. അഹങ്കാരം വന്നാൽ വീണു. സേവനം ചെയ്തുകൊണ്ടേയിരിക്കൂ. ഇത് ആത്മീയ സേവനമാണ്, മറ്റെല്ലാം ഭൗതികമാണ്. ശരി, വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഒന്ന്, ബാബ പഠിപ്പിക്കുന്നതിന് പ്രതിഫലമായി പുഷ്പമായി കാട്ടിക്കൊടുക്കണം, പരിശ്രമിക്കണം. ഒരിക്കലും ഈശ്വരീയ കുലത്തിന്റെ പേര് മോശമാക്കരുത്. ജ്ഞാനവാനും യോഗിയുമായത് ആരാണോ അവരുമായി കൂട്ടുകൂടണം. രണ്ട്, ഞാൻ എന്ന ഭാവത്തെ ത്യാഗം ചെയ്ത് നിരഹങ്കാരിയായി മാറി ആത്മീയ സേവനം ചെയ്യണം. ഇത് തന്റെ കടമയാണ് എന്ന് മനസ്സിലാക്കണം. അഹങ്കാരത്തിലേക്ക് വരരുത്. വരദാനം വ്യർത്ഥത്തെപ്പോലും ക്ഷുഭാവത്തോടെയും ശ്രേഷ്ഠഭാവനയിലൂടെയും പരിവർത്തനം ചെയ്യുന്ന സത്യമായ മർജീവയായി ഭവിക്കട്ടെ. ബാബ്ദാദയുടെ ശ്രീമത്താണ് കുട്ടികളെ വ്യർത്ഥം കേൾക്കരുത്, കേൾപ്പിക്കരുത്, ചിന്തിക്കരുത്. സദാശുഭാവനയോടെ ചിന്തിക്കൂ, ശുഭവാക്കുകൾ പറയൂ. വ്യർത്ഥത്തെപ്പോലും ശുഭഭാവനയോടെ കേൾക്കൂ. ശുഭചിന്തകരായി മാറി സംസാരത്തിന്റെ ഭാവം പരിവർത്തനപ്പെടുത്തൂ. സദാ ഭാവവും ഭാവനയും ശ്രേഷ്ഠമാക്കി വെക്കൂ. സ്വയത്തെയാണ് പരിവർത്തനപ്പെടുത്തേണ്ടത്, അല്ലാതെ അന്യരെ അല്ല. സ്വപരിവർത്തനം അന്യരുടെയും പരിവർത്തനമാണ്. ഈ കാര്യത്തിൽ ആദ്യം ഞാൻ ഇങ്ങനെ മർജീവ ആകുന്നതിലാണ് ആനന്ദമുള്ളത്. ഇതിനെയാണ് മഹാബലി എന്ന് പറയുന്നത്. ഇതിൽ സന്തോഷത്തോടെ മരിക്കൂ. ഈ മരണം തന്നെയാണ് ജീവിതം. ഇത് തന്നെയാണ് സത്യമായ ജീവദാനം. സ്ലോഗൻ: സങ്കൽപ്പങ്ങളുടെ ഏകാഗ്രത ശ്രേഷ്ഠ പരിവർത്തനത്തിൽ തീവ്രഗതി കൊണ്ടുവരുന്നു. അവ്യക്ത സൂചന: ഏകാന്ത പ്രിയരായി മാറൂ, ഏകതയും ഏകാന്തതയും സ്വന്തമാക്കൂ. കൂട്ടായ്മയുടെ ശക്തിയിലൂടെ എന്ത് വേണമെങ്കിലും ചെയ്യാനാകും. കൂട്ടായ്മയുടെ ഓർമ്മചിഹ്നമാണ് പഞ്ചപാണ്ഡവർ. ഐക്യത്തിന്റെ ശക്തി: ശരി, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം എന്നിങ്ങനെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. പിന്നീട് ഐക്യമാകുന്ന ബന്ധനത്തിൽ സ്വയം ബന്ധിക്കുക. ഈ ഐക്യം തന്നെയാണ് സഫലതയിലേക്കുള്ള മാർഗം. ഓം ശാന്തി.